warahmatullahi wabarakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluh arsalahu bil huda wa dinil haqq ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. محمد الله سهود رنجلي റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര രൂപമാണ് നമ്മളിവിടെ പഠിച്ചു വരുന്നത്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര രൂപം, ഓരോരോ പ്രവർത്തനങ്ങളും അതിന്റെ തെളിവുകളുമാണ് അൽഹംദുലില്ലാഹ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഏകദേശം സിഫത്തു സ്വലാത്തിൽ മൂന്ന് ദർസുകളോളം കഴിഞ്ഞു. അതിൽ ആദ്യത്തെ രണ്ട് ദർസ് ഏകദേശം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ അഞ്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇതുവരെ കഴിഞ്ഞതിന്റെ മുറാജഅ നമ്മൾ ചെയ്തു അൽഹംദുലില്ലാഹ്. അവസാനം നമ്മൾ പറഞ്ഞത് നിസ്കാരത്തിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്കാരത്തിൽ നിൽക്കേണ്ട രൂപം പറഞ്ഞു, കാലെങ്ങനെയാണ് വെക്കേണ്ടത്, രണ്ട് കാലിന്റെ ഇടയിൽ എത്രത്തോളം സ്ഥലമുണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സുജൂദിന്റെ ഭാഗം കാണുന്ന രൂപത്തിൽ നിൽക്കുക, അതുവരെയല്ലേ പറഞ്ഞത്. അങ്ങനെ നിൽക്കുമ്പോൾ യാതൊരു കാരണവശാലും നമ്മുടെ താടിയിൽ നെഞ്ചിന്റെ ഭാഗത്ത് മുട്ടാൻ പാടില്ല, അതുപോലെ തന്നെ ഉയർത്താനും പാടില്ല. നിസ്കാരത്തിൽ ആകാശത്തേക്ക് നോക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മുഗൾ ഭാഗത്തേക്ക് നോക്കുക എന്നുള്ളത് ഹറാമാണ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞു, വയസ്തഫ്തിഹു വയഖൂൽ. അതിനുശേഷം പറയേണ്ട പ്രാർത്ഥന എന്താണ്? ദുആഉൽ ഇസ്തിഫ്താഹാണ്, ദുആഉൽ ഇസ്തിഫ്താഹാണ്. അഥവാ നമ്മൾ ഉദുവേ വജ്ജഹത്തു എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബഈദ് ബൈനി തുടങ്ങിയ പ്രാർത്ഥനയാണ്. അദ്ദേഹം പറഞ്ഞു വയസ്തഫ്തിഹു വയഖൂൽ. അതിന്റെ തുടക്കത്തിൽ, നിസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായി കമാ ബാഇദ്ത ബൈന അൽമശ്രിഖി വൽമഗ്രിബ്. അല്ലാഹുമ്മ നഖിനി മിനൽ ഖതായ കമാ യുനഖ അസ്സൗബുൽ അബ്യദു മിനൽ ദനസ്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായി ബിൽമാഇ വസ്സൽജി വൽബർദ്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഒരു ദുആ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുണ്ടെങ്കിലും ചില വ്യത്യാസങ്ങൾ അതിൽ കാണാവുന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ദുആഉൽ ഇസ്തിഫ്താഹ് എന്നുള്ളത് സുന്നത്താണ്. നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയുടെ ഹുക്കും അത് സുന്നത്താണ്. അതിൽ ഇവിടെ നമ്മൾ വായിച്ച ശരിക്കും ശ്രദ്ധിക്കുക, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഇദ്ത ബൈന അൽമശ്രിഖി വൽമഗ്രിബ്. അല്ലാഹുമ്മ നഖിനി, സഹീഹുൽ ബുഖാരിയിൽ വന്നിരിക്കുന്നത് മിനൽ ഖതായ. അല്ലാഹുമ്മ നഖിനി മിനൽ ഖതായ. സഹീഹ് മുസ്ലിമിൽ വന്നിരിക്കുന്നത് അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ. മിൻ ഖതായായ രണ്ടും നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകിൽ മിനൽ ഖതായ എന്ന് പറയാം, അഥവാ അല്ലാഹുവിന്റെ പാപങ്ങളിൽ, അല്ലാഹുവിന്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണം. അല്ലാഹുമ്മ നഖിനി മിനൽ ഖതായ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ എന്നെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണം. അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ നീ ശുദ്ധീകരിക്കണം. ആ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ പറയുമ്പോൾ വ്യക്തമായി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഒന്നുകിൽ അല്ലാഹുമ്മ നഖിനി മിനൽ ഖതായ എന്ന് പറയുക, അല്ലെങ്കിൽ അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ അലിഫ് ലാം ഇല്ലാതെ പറയുക. ഈ രണ്ടാല് രൂപത്തിൽ അവിടെ പറയുക. കമാ യുനഖ അസ്സൗബുൽ അബ്യദു മിനൽ ദനസ്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ. അങ്ങനെയാണ് സ്വഹീഹ് മുസ്ലിമിൽ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ. സ്വഹീഹുൽ ബുഖാരിയിൽ അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ. അവിടെ മുസ്ലിമിൽ വന്നിരിക്കുന്ന റിവായത്തിൽ മിൻ എന്നുണ്ട്, ബുഖാരിയിൽ മിൻ ഇല്ല. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ എന്ന് പറയാം. ബിൽമാഇ വസ്സൽജി വൽബറദ്. ഇതാണ് ദുആഉൽ ഇസ്തിഫ്താഹിൽ, പ്രാരംഭ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥന. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ കൈകെട്ടി. അതിനുശേഷം അവിടുന്ന് കുറച്ച് സമയം മിണ്ടാതിരുന്നു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അറഅയ്ത സുകൂതക ബൈന തക്ബീരി വൽ ഖിറാഅത്തി മാ തഖൂൽ, താങ്കൾ നിസ്കാരത്തിൽ കൈകെട്ടിയതിനു ശേഷം ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് എന്തോ പറയുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ എന്ന പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ആ ഹദീസ്. അപ്പോൾ പ്രാരംഭ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ രൂപമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ. ഇവിടെ സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, അസ്കാറുകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വ്യക്തതയോടുകൂടി പറയാൻ വേണ്ടി പരിശ്രമിക്കണം. നിസ്കാരത്തിൽ നമ്മൾ ദിക്റുകൾ പറയുമ്പോൾ എപ്പോഴും വ്യക്തമായി ദിക്റുകൾ പറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ചില ആളുകൾ കേട്ടിട്ടുണ്ട്, അല്ലാഹു വഅദ് ബൈന വബൈന ഖതായ കമ വഅദ്, ആ വ്യക്തിയോട് മല്ല പതുക്കെ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ കിട്ടൂല. ചില ആളുകളോട് അത്തഹിയാത്ത് തഷഹൂദ് പറയാൻ വേണ്ടി പറഞ്ഞാൽ നിസ്കാരത്തിൽ അത്തഹിയാത്ത് മുബാറകത്ത് കിട്ടും. നേരെ മറിച്ചൊന്ന് പതുക്കെ പറയാൻ വേണ്ടി പറഞ്ഞാൽ പലർക്കും പറയാൻ സാധിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? നല്ല രൂപത്തിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏത് ദിക്റാണെങ്കിലും വ്യക്തമായി നമ്മൾ പഠിക്കണം. ഏതാവട്ടെ, നിസ്കാരത്തിന് ശേഷം നമ്മൾ ദിക്റുകൾ ചെല്ലാറുണ്ട്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വ്യക്തമായിട്ട് ദിക്റുകൾ ചെല്ലുമ്പോഴാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ആരെങ്കിലും 33 തവണ പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഒരു തവണ പറഞ്ഞുകൊണ്ട് 100 പൂർത്തീകരിക്കുകയും ചെയ്താൽ അവന്റെ പ്രതിഫലം എന്താണ്? അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കി നൽകും. എല്ലാ പാപങ്ങളും. ഇപ്പൊ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു ശുദ്ധീകരിച്ചു. ഇനി ഇശാക്ക് ശേഷം നിങ്ങൾ പറഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ ശുദ്ധീകരിക്കും. അപ്പോൾ ചെറിയ ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് ആവശ്യമുള്ള ഒരു ഇബാദത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യക്തമായിട്ട് എപ്പോഴും ദിക്റുകൾ നമ്മൾ പറയണം. സുബ്ഹാനല്ലാഹ് ആവട്ടെ, അൽഹംദുലില്ലാഹ് ആവട്ടെ, അല്ലാഹു അക്ബർ ആവട്ടെ, ഇനി പറഞ്ഞിരിക്കുന്ന അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന ദിക്റാവട്ടെ. അപ്പൊ ഈ ദുആ ഒന്നുകൂടി ഞാൻ വായിക്കാം. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഇദ്ത ബൈന അൽമശ്രിഖി വൽമഗ്രിബ്. അല്ലാഹുമ്മ നഖിനി മിനൽ ഖതായ, അല്ലെങ്കിൽ അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ കമാ യുനഖ അസ്സൗബുൽ അബ്യദു മിനൽ ദനസ്. اللهم اغسلني من خطاياي بالماء والثلج والبرد. അല്ലെങ്കിൽ اللهم اغسل خطاياي بالماء والثلج والبرد. ഇതാണ് വന്നിരിക്കുന്ന ഒരു ദുആ. രണ്ടാമത്തേത് ദുആ ഉലിസ്തിഫ്താഹിന്റെ മറ്റൊരു രൂപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന മറ്റൊരു രൂപം, സുബ്ഹാനക اللهم وبحمدك وتبارك اسمك وتعالى جدك ولا اله غيرك سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا اله غيرك. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. ഒന്നുകിൽ അത് നമ്മൾ പഠിക്കുക, സുബ്ഹാനക اللهم وبحمدك وتبارك اسمك وتعالى جدك ولا اله غيرك. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. ഇമാം അബു അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഈ ദിക്റാണ് അവിടുത്തെ ജീവിതത്തിൽ അധികമായി പറയാറുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ നിസ്കരിക്കുമ്പോൾ അധികമായി പറയാറുള്ള ദിക്ർ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് വതബാറക സ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക് എന്ന് പറയുന്ന ദിക്റാണ്. കാരണം ഒരു അടിമ അത് പറയുമ്പോൾ ആ അടിമയുടെ അടിമത്വം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആശയമാണ് അതിക്ര ഉൾക്കൊള്ളുന്നത്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്. വതബാറക സ്മുക് വതആല ജദ്ദുക്, നീ മഹോന്നതനാണ്, നീ വലിപ്പമുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ അടിമയുടെ നിസാരതയും അള്ളാഹുവിന്റെ വലിപ്പവും അംഗീകരിക്കുന്ന ദിക്റാണ് ഈ ഒരു ആശയം ആശയമാണ് ഈ ഒരു ദിക്ർ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ആ ദിക്റാണ് അധികമായി പറയാറുള്ളത്. അപ്പോൾ രണ്ട് ദിക്ർ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായി, രണ്ടാമത്തേത് സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് വതബാറക സ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. അതും വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരങ്ങളിലൊക്കെ പറയാറുള്ളതായി സ്വഹീഹ് മുസ്ലിമിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, അല്ലാഹുമ്മ റബ്ബ ജബറായീല വമീകായീല വഇസ്രാഫീൽ ഫാത്തിറ السماوات والارض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. إذا ما مسلم رحمه الله أدهت نصحيه الأدريك النظام أولي بكشي فلا عليكم إذكر أرين ننداو إلا. അതുകൊണ്ട് പറ്റുന്ന സഹോദരങ്ങൾ എന്ത് ചെയ്യുക, ആ ദിക്കർ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒന്നുകിൽ ക്ലാസ് ഒന്നുകൂടി കേൾക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും ആ ദിക്കർ എഴുതി തരാൻ വേണ്ടി പറയുക, അങ്ങനെ ആ ദിക്കർ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ദുനിയാവിയായ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, എത്ര വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ ഒരു ദിക്കർ പഠിക്കാൻ നാം സമയം കണ്ടെത്തുക. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് എന്തു പറയാം, അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. നിസ്കാരത്തിൽ കൈകുട്ടിയോടെ നമുക്ക് എന്ത് പറയാം, അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹിയുടെ സഹീഹിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ഈ അഞ്ച് ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ അഞ്ച് ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ മുന്നിൽ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. ഈ ദിക്റുകൾ അറിഞ്ഞതിനു ശേഷം നമ്മുടെ മുമ്പിൽ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നുകിൽ ഈ ദിക്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിക്ർ വ്യക്തമായി അക്ഷരങ്ങൾ തെറ്റാതെ നല്ല വ്യക്തമായിട്ടത് പറയാൻ നമ്മൾ പഠിക്കുക, എന്നിട്ട് ആ ദിക്റ് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അത് പൂർണ്ണമായ ഒരു മാർഗമാണ്, അങ്ങനെ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണതയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണമായ മാർഗം, അതെന്താണ്, ഈ ദിക്റുകളൊക്കെ, ഒന്നിലധികം ദിക്റുകൾ നമ്മൾ പഠിക്കുക, എന്നിട്ട് നിസ്കാരത്തിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഫജർ നിസ്കാരത്തിൽ അല്ലാഹു മബാഇദ് ബൈനി വബൈന ഖതായ എന്ന് പറയുക. ളുഹർ നിസ്കാരത്തിൽ അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ പറയുക. അസറിൽ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക പറയുക. മഗ്രിബിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ. ഇശായിൽ അല്ലാഹുമ്മ റബ്ബ ജബ്രായീൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് ഏറ്റവും പൂർണ്ണത. ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്യുക എന്നുള്ളത് കുറവല്ല, അത് പൂർണ്ണതയാണ്. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്, ഏറ്റവും കൂടിയത് എന്താണ്, ദിക്റുകൾ ധാരാളമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു നാസർ അസ്സഈദി, ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതരൊക്കെ പറയുന്നു, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ്? അതിന് പ്രധാനമായും രണ്ട് സബബുകളാണ്. ഒന്നാമത്തെ കാരണം, നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ ഒന്നിലധികം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നവരാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നിത്യമായിട്ട് അല്ലാഹുമ്മ ബാഇദ് ബൈനി പറയുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ള സുന്നത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. ആ ദിക്റുകൾ അല്ലെങ്കിൽ ആ സമയത്ത് പറയേണ്ട മറ്റ് ദിക്റുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. അപ്പൊ ഒരു വ്യക്തി വ്യത്യസ്തമായിട്ട് പറയുന്നതിലൂടെ എല്ലാ സുന്നത്തുകളും അദ്ദേഹത്തിലൂടെ ജീവിക്കുകയാണ്. രണ്ടാമത്തെ ഖൈർ എന്താണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം എന്താണ്? നമ്മളിൽ പല ആളുകളും, സ്വന്തമായിട്ട് ഓരോ ആളുകളും സ്വയം നഫ്സിനെ വിലയിരുത്തിയാൽ മതി, നമ്മൾ നിസ്കരിക്കുമ്പോൾ പൊതുവെ, ഉദാഹരണത്തിന് അല്ലാഹുമ്മ ബഅഇദ് ബൈനി പറയുന്നവരാണെങ്കിൽ നിസ്കരിക്കാൻ കഴിയട്ടും, അല്ലാഹുമ്മ ബഅഇദ് ബൈനി വബൈന ഖതായായി, പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. പലപ്പോഴും പല ആളുകൾക്കും അവരുടെ ഈമാനിന്റെ ബലഹീനത കാരണം സംഭവിക്കാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ ദിക്റുകൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെല്ലുന്നവരാണെങ്കിൽ ശ്രദ്ധയോടുകൂടി നമ്മളത് ചെല്ലാൻ വേണ്ടി പരിശ്രമിക്കും. രാവിലെ ഞാൻ അല്ലാഹുമ്മ ബഅഇദ് ബൈനി പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക പറയാം. അപ്പൊ നമുക്ക് മനസ്സിലൊരു ചിന്തയുണ്ടാകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഏറ്റവും നല്ലത് ദിക്റുകൾ ഒന്നിലധികം പഠിക്കുക, എന്നിട്ട് വ്യത്യസ്തമായിട്ട് നിസ്കാരങ്ങളിൽ നമ്മളത് ഉപയോഗിക്കുക. നാം അത് ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. വേറെയും വന്നിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്ന അഞ്ച് എന്ന് മാത്രം, വജ്ജഹത്തു വജ്ഹിയ വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് മനസ്സിലായില്ലേ? അതാണ് ദുആഉൽ ഇസ്തിഫ്താഹിനെ കുറിച്ച് ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു. സുമ്മ യഖൂൽ, നിസ്കാരത്തിൽ കൈകെട്ടി ദുആഉൽ ഇസ്തിഫ്താഹ്, അതിന്റെ പേരങ്ങനെയാണ്. ചില ആളുകൾ വജ്ജഹത്തു എന്ന് പറയും. ഈ പ്രാരംഭ പ്രാർത്ഥനക്ക് ഷറഈൽ പറയുന്ന പേരെന്താണ്? ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭത്തിലുള്ള പ്രാർത്ഥന. അതിനുശേഷം നമ്മൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അഫ്വൻ, അതിനുശേഷം എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം പറയണം. നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹ് പറഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണത്തിന് മുമ്പ് ഇസ്തിആദ പറയാറുണ്ട്, തഅവുദ് പറയാറുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയാറുണ്ട്. എന്നാൽ ഏത് രൂപത്തിലാണ് പ്രവാചകൻ പറയാറുള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണോ, അതല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫഥി എന്നാണോ, ഇതിൽ ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത്? ഹദീസുകളിൽ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നമ്മൾ പൊതുവെ ഷറായിൽ ഒരു കാര്യം പറയുമ്പോൾ അത് സ്ഥിരപ്പെടാൻ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ നമ്മൾ പറയും ഹദീസുകൾ അതിന്റെ റാവികളിൽ നിന്ന് വന്നു. അതുപോലെ വന്നിരിക്കുന്നതാണ് ഖിറാഅത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ വന്നതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഖിറാഅത്തുകൾ. അതായത് പ്രവാചകൻ ഓതി പഠിപ്പിച്ചു, അത് സഹാബികൾ പഠിച്ചു, സഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ, അവിടുന്ന് തബഉ താബിഈങ്ങൾ, അങ്ങനെ ഖിറാഅത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ചിന്ത പോകാത്തൊരു മേഖലയാണ്. ഖിറാഅത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു പല ഇസ്തിആദയുടെ രൂപങ്ങളുണ്ട്. ഖിറാഅത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഇസ്തിആദക്ക് പല രൂപങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഏതാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ പൊതുവെ പറയാറുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതാണ് ഏറ്റവും അധികം വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞു, ഫഇദാ ഖറഅത്തൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റജീമായ ശപിക്കപ്പെട്ട അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ എന്ത് ചെയ്യുക? കാവൽ ചോദിക്കുക. നീ കാവൽ ചോദിക്കുക. അപ്പോൾ മനസ്സിലായില്ലേ, ഖിറാഅത്തിന്റെ വഴികളിലൂടെ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രബലമായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതാണ്. ഇമാം ഷാത്തിബി റഹിമഹുല്ലാ ഖിറാഅത്തിൽ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ മാ അറത്ത ദഹറ തഖറ ഫസ്തഇദ് ജിഹാറൻ മിനശ് ശൈത്വാനി ബില്ലാഹി മുസ്ജല അല മാ അതാ ഫിൻ നഹ്ലി യുസ്റൻ വ ഇൻ തസിദ് ലിറബ്ബിക തൻസീഹൻ ഫലസ്ത മുജഹല. നീ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന്റെ തുടക്കത്തിൽ എന്ത് പറയണം? ഇസ്തിആദ പറയണം. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. വഇൻ തസിദ്, ഇനി നീ അധികരിപ്പിക്കുകയാണെങ്കിൽ, ലിറബ്ബിക തൻസീഹൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീമിന്റെ കൂടെ വേറെ വല്ലതും അധികരിപ്പിക്കുകയാണെങ്കിൽ, ഫലസ്ത മുജഹല, നീ ചെയ്തിരിക്കുന്നത് തെറ്റായ ഒരു പ്രവർത്തനമല്ല. എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം, അതിന്റെ കൂടെ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ചില പദങ്ങൾ അധികരിപ്പിക്കുന്നതിൽ എന്തില്ല, തെറ്റില്ല. ഏതുപോലെ? നേരത്തെ പറഞ്ഞ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫഥി, അതാരെങ്കിലും പറയുകയാണെങ്കിൽ അത് തെറ്റില്ല. അതാരെങ്കിലും പറയുകയാണെങ്കിൽ തെറ്റില്ല. മനസ്സിലായില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്ഥിഹി, ഇതെന്ത് ചെയ്യാം? ഇത് പറയുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ഇതിൽ ഏത് രൂപത്തിൽ എന്ത് ചെയ്യാം പറയാം. വേറെയും ചിലത് വന്നിട്ടുണ്ട്. ഈ മൂന്ന് രൂപങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. സ്കാരത്തിൽ കൈകെട്ടിയ ഉടൻ ഒന്നുകിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്ഥി, അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ഈ രൂപത്തിൽ ഏതും എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏതും നമുക്ക് ഉപയോഗിക്കൽ ശറഈ അനുവദിച്ചതാണ്. ഇനി അടുത്തൊരു കാര്യം, ബറകല്ലാഹു ഫീക്കും, ഇസ്തിആദ പറയണമെന്ന് പറയുമ്പോൾ, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണമെന്ന് പറയുമ്പോൾ, അത് ഒന്നാമത്തെ റക്അത്തിൽ മാത്രമാണോ അതല്ല എല്ലാ റക്അത്തിലും നമ്മൾ പറയണോ? ഇപ്പൊ നമ്മൾ ളുഹുർ നിസ്കരിക്കുകയാണ്, ഇമാമിന്റെ കൂടെ ആവട്ടെ അല്ലെങ്കിൽ ഒറ്റക്കാവട്ടെ, ളുഹുർ നിസ്കരിക്കുകയാണ്, ഈ നാല് റക്അത്തുകളിലും നമ്മൾ ഇസ്തിആദ പറയണോ അതല്ല ഒരു റക്അത്തിൽ മാത്രം പറഞ്ഞാൽ മതിയോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയം എന്താണ്? ഒന്നാമത്തെ റക്അത്തിൽ എന്തായാലും പറയണം. ഒന്നാമത്തെ റക്അത്തിൽ എന്തായാലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. എന്നാൽ മറ്റേത് റക്അത്തിൽ പറയണോ? ഷാഫിഈ മദ്ഹബ് പറയുന്നതനുസരിച്ച് എല്ലാ റക്അത്തുകളിലും പറയണം. ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് എല്ലാ റക്അത്തുകളിലും പറയണം. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം. അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലയുടെയും അഭിപ്രായം. എല്ലാ റക്അത്തുകളിലും പറയണം. അവരുടെ തെളിവ് എന്താണ്? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക. അതെപ്പോഴാണെങ്കിലും, അതുകൊണ്ട് നാല് റക്കാഴ്ചാണെങ്കിൽ നാല് റക്കാഴ്ചയിൽ പറയണം, രണ്ടാണെങ്കിൽ രണ്ടിലും പറയണം, മൂന്നാണെങ്കിൽ മൂന്നിലും പറയണം. അതാണ് ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ വീക്ഷണം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അവര് പറഞ്ഞു, അതാണ് ഹംബലി മദ്ഹബിന്റെ ഒക്കെ വീക്ഷണം, അവർ പറഞ്ഞു ഒന്നാമത്തെ റക്കാഴ്ചയിൽ മാത്രമേ പറയേണ്ടതുള്ളൂ, കാരണം നിസ്കാരം ഒരു ഇബാദത്താണ്. അപ്പോൾ ആ ഇബാദത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞാൽ മതി, എല്ലാ റക്കാഴത്തിലും പറയണമെന്നില്ല. അതാണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം, അതാണ് ഇമാം ഷൗക്കാനി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രബലമായ അഭിപ്രായം അല്ലാഹു അലം എല്ലാ റക്കാഴത്തിലും പറയണമെന്നുള്ളതാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ, ഷാഫിഈ മദ്ഹബിലുള്ളതുപോലെ എല്ലാ റക്കാഴത്തിലും പറയണം എന്നുള്ളതാണ്. എല്ലാ റക്കാഴത്തിലും എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനിസ്തഅദ ഫലാ ബാസ് വമൻ തറക ഫലാ ബാസ്. ഒരു വ്യക്തി അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം പറഞ്ഞാൽ അത് പ്രശ്നമില്ല, അനുവദിക്കപ്പെട്ടതാണ്. പറഞ്ഞില്ല എങ്കിലും അവന്റെ നിസ്കാരം സഹീഹാണ്. അതിൽ പ്രത്യേകിച്ച് നിസ്കാരത്തിന് ഫാസിദാവുകയോ അല്ലെങ്കിൽ ബാത്തിലാവുകയോ ഇല്ല. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? എല്ലാ റക്അത്തിലും പറയുക. അതിന് തെളിവ് മനസ്സിലായോ? സൂറത്തുൻ നഹ്ലിൽ തെളിവ് പഠിക്കുക, അതാണ് നമ്മുടെ ദർസിന്റെ ഉദ്ദേശം. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 98-ാം വചനത്തിൽ പറഞ്ഞു, ഫഇദാ ഖറഅത്തൽ ഖുർആൻ, നീ ഖുർആൻ ഓതിയാൽ, ഫസ്തഇദ് ബില്ലാ, പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക. നീ ഖുർആൻ ഓതിയാൽ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക, അതാണ് ആ വിഷയത്തിൽ വന്നിരിക്കുന്ന തെളിവ്. സൂറത്തുൻ നഹ്ലിൽ വന്നിരിക്കുന്ന ആയത്താണ്. തയ്യിബ്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഖുർആൻ ഖിറാഅത്തിന്റെ തുടക്കത്തിൽ ഇസ്തിആദ പറയുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വലിയ ഇബാദത്താണ്, വലിയ കർമ്മമാണ്. നിസ്കാരം എന്നുള്ളത് വലിയ ഇബാദത്താണ്. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യനെ തടസ്സപ്പെടുത്താൻ പിശാജ് വരും, മനുഷ്യനെ തടസ്സപ്പെടുത്താൻ പിശാജ് വരും. അതുകൊണ്ട് പിശാജിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളത് ഷറഈ നമുക്ക് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ചില ആളുകൾ പെട്ടെന്ന് കൈകെട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, കാരണം എന്താ? അഊദുക്കെ അത് സുന്നത്തല്ലേ, ഇസ്തിഫ്താഹ് സുന്നത്തല്ലേ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് സുന്നത്താണോ എന്ന് ചോദിക്കാറില്ല. എന്തിനു വേണ്ടിയിട്ട്? സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനും ഫർദാണെങ്കിൽ ചെയ്യാനും വേണ്ടി അവർ ചോദിക്കാറില്ല. ഇന്ന് പല ആളുകൾ എന്താ, ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ സുന്നത്തല്ലേ, പിന്നെ ചെയ്യാൻ ഇൻഷാല്ലാ, ഇപ്പം വേണ്ട, അങ്ങനെ ആവാൻ പാടില്ല. സുന്നത്താണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഫർളിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താണ്? സുന്നത്തായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളാവട്ടെ, ദുആഉൽ ഇസ്തിഫ്താഹ് പറയുക, അതുപോലെ തന്നെ ഇസ്തിആദ പറയുക, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുക. അപ്പോൾ നിസ്കാരത്തിൽ കൈകെട്ടിയ ഉടൻ ദുആഉൽ ഇസ്തിഫ്താഹ്, അതിനുശേഷം ഇസ്തിആദ, പിന്നെ പറയേണ്ട കാര്യം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് അതിനുശേഷം പറയേണ്ടത്. ബസ്മല, നമുക്കെല്ലാവർക്കും അറിയാം നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. ഇനി അടുത്തൊരു കാര്യം, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബസ്മല അത് പറയുന്നതിന് ഹുക്കും എന്താണ്? അത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ? ആ വിഷയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ട ആയത്താണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിനെ തുടർന്നാണ് ആ ചർച്ച വരിക. ഫാത്തിഹയിൽ പെട്ട ആയത്താണെന്ന് പറയുമ്പോൾ ഓതൽ നിർബന്ധമാണ്, ഫാത്തിഹയിൽ പെട്ട ആയത്തല്ല എന്ന് പറയുമ്പോൾ അത് സുന്നത്താണെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു മസല വരിക. നമുക്ക് പറയാം ഇവിടെ ബറകല്ലാഹു ഫീക്കും, ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിലെ ആയത്തല്ല. ഭൂരിപക്ഷം, എല്ലാ പണ്ഡിതന്മാരും അല്ല, ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം, ഷാഫിഈ മദ്ഹബ് ഒഴികെ ഏകദേശം മൂന്ന് മദ്ഹബിന്റെ അഭിപ്രായം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിലെ ആയത്തല്ല. ഹംബലി മദ്ഹബിലെ ഇമാം ബുഹൂതി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കശാഫുൽ ഖിനാഇൽ പറഞ്ഞു, വലൈസത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻഹ ഐ മിനൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് കശാഫുൽ ഖിനാഇൽ ഇമാം ബുഹൂതി റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയിലെ ആയത്തല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് പറയും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതൽ സുന്നത്താണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതൽ സുന്നത്താണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തല്ല, സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തല്ല. പിന്നെ അതെന്താണ്? അത് ഇൻഷാല്ലാ നമുക്ക് പറയാം. ഇനി ഇവിടെ വരുന്ന ഒരു മസ്അല സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, നമ്മുടെ നാട്ടിൽ വല്ലാതെ സംസാരം നടക്കുന്ന ഒരു വിഷയമാണ്. നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു വ്യക്തി ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അദ്ദേഹം ബിസ്മി ഉറക്കെയാണോ പറയേണ്ടത്, അതല്ല പതുക്കെയാണോ പറയേണ്ടത്? അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെയാണോ പറയേണ്ടത്, അതല്ല പതുക്കെയാണോ പറയേണ്ടത്? ഈ വിഷയത്തിൽ മദ്ഹബിന്റെ വീക്ഷണങ്ങൾ നമ്മൾ നോക്കിയാൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. മദ്ഹബുകൾക്കിടയിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഹനഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും അഭിപ്രായം. ഹനഫി മദ്ഹബിലെയും, നമുക്ക് ഇൻഷാല്ലാ ഇത് പറഞ്ഞതിന് ശേഷം ആ വിഷയത്തിലുള്ള തെളിവുകൾ പറയാം. ഹനഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും അഭിപ്രായം, അവര് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെയാണ് പറയേണ്ടത്. അവര് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെയാണ് പറയേണ്ടത്, ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ അഭിപ്രായം. അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അഭിപ്രായം, ഇബ്നു ഉസൈമീനിന്റെ അഭിപ്രായം റഹിമഹുല്ലാ. അവരൊക്കെ പറയുന്നു നമ്മൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതുക്കെ പറയണം, പിന്നെ സൂറത്തുൽ ഫാത്തിഹയാണ് ഉറക്കെ ഓതേണ്ടത് ഇമാമായി നിൽക്കുകയാണെങ്കിൽ. അതിനവർ അവലംബിക്കുന്ന തെളിവുകൾ, ഒന്നാമത്തേത്, ഈ തെളിവുകൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, ഈ തെളിവുകൾ ഓർമ്മയിൽ വെക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വല്ലൈതു ഖൽഫ നബിയ്യി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്, വ അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്, വ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, വ ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഫകാനു യസ്തഫ്തിഹൂന ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരൊക്കെ അവരുടെ ഖിറാഅത്തിന്റെ തുടക്കം എന്ത് മുതലാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതലായിരുന്നു. അവർ ബിസ്മി ഉറക്കെ പറയാറുണ്ടെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹു എന്ത് പറയണം? അവരുടെ ഓത്തിന്റെ തുടക്കം ബിസ്മി ആയിരുന്നു എന്ന് പറയണം. നേരെ മറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകന്റെ പിറകിൽ, അബൂബക്കറിന്റെ പിറകിൽ, ഉമറിന്റെയും ഉസ്മാനിന്റെയും പിറകിലൊക്കെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഓതാറുള്ളത്, ആദ്യമായി പാരായണം ചെയ്യാറുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതൊന്നാമത്തെ തെളിവാണ്. രണ്ടാമത്തേത്, അസ്വദ് റഹിമഹുല്ല പറയുകയാണ്, സ്വല്ലൈതു ഖൽഫ ഉമർ 70 സലാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ മഅ്മൂമായി 70 നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പിറകിൽ രണ്ടാമത്തെ ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബൂബക്കറിൻ വ ഉമർ, അല്ലെങ്കിൽ അബൂബക്കർ വ ഉമർ, അബൂബക്കറിന്റെയും ഉമറിനെയും നിങ്ങൾ പിൻപറ്റുക എന്ന് പ്രവാചകൻ പറഞ്ഞു. ഈ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ 70 നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഫലം യജ്ഹർ ഫീഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിലൊന്നും ബിസ്മി ഉറക്കെ പറഞ്ഞിട്ടില്ല. നേരത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങിയെന്നാണ്. അപ്പൊ ചില ആളുകൾ എന്ത് വ്യാഖ്യാനിക്കും? ബിസ്മി പറഞ്ഞില്ല എന്ന് തെളിവില്ലാലോ. ഇവിടെ അസ്വദ് റഹിമെന്ന് പറയാണ്, ഞാൻ ഉമറിന്റെ പിറകിൽ 70 നിസ്കാരങ്ങൾ നിസ്കരിച്ചു, അദ്ദേഹം അതിൽ ബിസ്മി ഉറക്കെ പറഞ്ഞിട്ടില്ല. ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന അസറാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഇത് സ്ഥിരപ്പെട്ടതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ പറയുന്നു, അൽഅമലു അലാ ഹാദാ ഇൻദ അഹ്ലിൽ ഇൽം ഫഹും യസ്തഫ്തിഹൂന ബിൽഹംദിലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉലമാക്കൾ പഴയ കാലഘട്ടത്തിലൊക്കെ പൊതുവെ പ്രവർത്തിക്കാറുള്ളത് എന്താണ്? നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ് അവർ പറയാറുള്ളത്. മനസ്സിലായോ? ഇപ്പം രണ്ട് തെളിവുകൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സംഭവം, പ്രവാചകന്റെയും മൂന്ന് ഖുലഫാഉ റാഷിദീങ്ങളുടെ പിന്നിലും ഞാൻ നിസ്കരിച്ചപ്പോൾ അവരെന്താ പറയാറുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ്. രണ്ടാമത്തേത് അസ്വദ് റഹിമഹുള്ള പറയുകയാണ്, ഉമറിന്റെ പിറകിൽ 70 നിസ്കാരം നിസ്കരിച്ചപ്പോഴും അദ്ദേഹം ബിസ്മി ഉറക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് എന്താണ്? അവിടുന്ന് ഫാത്തിഹയുടെ തുടക്കത്തിൽ ഇമാമായി നിൽക്കുമ്പോൾ ബിസ്മി ഉറക്കെ പറയാറില്ല എന്നുള്ളതാണ്. ഇനി ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് അവർ പറയുന്നു, ഇമാം ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം, ഇമാം ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. അതിനവർ അവലംബിക്കുന്ന തെളിവ് എന്താണ്? ഇമാം നസാഇ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നുഐം അൽ മുജ്മിർ റഹിമഹുല്ല പറഞ്ഞു, സ്വല്ലൈതു വറാഅ അബി ഹുറൈറ, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിസ്കരിച്ചു. നുഐം അൽ മുജ്മിർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തിന് മുജ്മിർ എന്ന് പേര് വരാനുള്ള കാരണം, പഴയ കാലഘട്ടത്തിൽ മസാജിദുകൾ ഇന്നും നമുക്ക് കാണാം സൗദി അറേബ്യയിലൊക്കെ ഇവിടെ ഉണ്ട് ഈ പള്ളി പുകയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല മണത്തിന് വേണ്ടിയിട്ട് പുകക്കാറുണ്ട്, ബഹൂറൊക്കെ പുകക്കാറുണ്ട്, അല്ലെങ്കിൽ ഉഴുതൊക്കെ പുകക്കാറുണ്ട്, അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. അതിനാണ് അങ്ങനെ പുകക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് മുജ്മിർ എന്ന് പേര് വന്നത്. അപ്പോൾ നുഅയ്മ അൽ മുജ്മിർ റഹിമഹുള്ള പറയാണ്, സ്വല്ലൈതു വറാ അബി ഹുറൈറ, ഞാൻ ഒരു ദിവസം അബു ഹുറൈറയുടെ പിറകിൽ നിസ്കരിച്ചു. ശരിക്കും ചിന്തിക്കുക, ഫഖറാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്തു. ثم قرا ابي ام القران പിന്നീട് സൂറത്തുൽ ഫാത്തിഹയും പാരായണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഅശ്ബഹുകും സലാതൻ ബിസലാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകനോട് ഏറ്റവും അധികം സാദൃശ്യമായി നിസ്കരിക്കാറുള്ളത് ഞാനാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് ഇമാം നസാഇ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന സംഭവമാണ്, ഇമാം നസാഇ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇതിലെന്തുണ്ട്? ബിസ്മി ഉറക്കെ പാരായണം ചെയ്തു എന്നുണ്ട്, ബിസ്മി ഉറക്കെ പാരായണം ചെയ്തു എന്നുണ്ട്. ഇത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അഹ്ലുസുന്നയുടെ മഹാനായ പണ്ഡിതൻ മുഹമ്മദ് അലി ആദം അൽ എത്യോപ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനു നസായിയുടെ ഷർഹായ ദഖീറത്തുൽ ഉഖബ ഫി ഷർഹിൽ മുജ്തബ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഹാദാ ഹദീസുൻ സഹീഹ്, ഇത് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഹദീസാണ്. സഹഹു ഇബ്നു ഖുസൈമ, ഇമാം ഇബ്നു ഖുസൈമ അത് സഹീഹാണെന്ന് വിധിവെച്ചിട്ടുണ്ട്. വഇബ്നു ഹിബ്ബാൻ, ഇമാം ഇബ്നു ഹിബ്ബാനും പറഞ്ഞിട്ടുണ്ട്. വൽ ബൈഹഖി, ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്. വഇബ്നു അബ്ദുൽ ബർ, ഇമാം ഇബ്നു അബ്ദുൽ ബറും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അഹ്ലു സുന്നയുടെ ധാരാളം പണ്ഡിതന്മാർ അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം അദ്ദേഹം പറയുകയാണ്, ചില ആളുകൾ ഈ ഹദീസ് ദുർബലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ വാദം ശരിയല്ല. ചില ആളുകൾ ഈ ഹദീസ് ദുർബലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ വാദം ശരിയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക പ്രവർത്തനവും എങ്ങനെയായിരുന്നു? ഫാത്തിഹയുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ പ്രവാചക നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ആദ്യം ഓതാറുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നിസ്കാരം പഠിപ്പിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടുണ്ട് എന്ന് നുഅയ്മൽ മുജ്മിറിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല, അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അസ്സുന്നതു അൽ ഇസ്റാറു ബിഹ, പ്രവാചകനിൽ നിന്ന് വന്നിരിക്കുന്ന സുന്നത്ത് അത് പതുക്കെ പറയുക എന്നുള്ളതാണ്. വലാക്കിൻ, പക്ഷേ ലൗ ജഹറ ബിഹ അഹ്യാനൻ ഫലാ ഹറജ്, ആരെങ്കിലും ഇടക്കൊക്കെ ഉറക്കി ഓതുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. ഫൽ ഔലാ അല്ലാ ഇജ്ഹർ, ഏറ്റവും നല്ലത് ഉറക്കെ പറയാതിരിക്കലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാക്കിൻ, പക്ഷേ ലൗ ജഹറ തഅലീഫൻ ലിഖൗമി മദ്ഹബിഹിം, ലൗ ജഹറ തഅലീഫൻ ലിഖൗമിൻ മദ്ഹബുഹുൽ ജഹർ, നമ്മൾ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പിറകിൽ നിസ്കരിക്കുന്ന ആളുകളൊക്കെ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി അവിടെ നമ്മുടെ പിറകിൽ നിസ്കരിക്കുന്നൊക്കെ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളാണ്, അവർക്ക് നമ്മൾ നിസ്കാരത്തിന് ശേഷം ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക. നമ്മൾ നിസ്കാരത്തിൽ നേരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അവർ നിസ്കാരം കഴിഞ്ഞ ഉടൻ ഇദ്ദേഹം വേറെന്തോ മദ്ഹബാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സ് സമ്പാദിക്കാനൊക്കെ വേണ്ടി അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുകയാണെങ്കിൽ ഫഅർജു അല്ലാ യകൂന ബിഹി ബസ്, അത് പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ മജ്മൂഉൽ ഫതാവയിലും ഈ ഒരു ആശയത്തിൽ പല സ്ഥലങ്ങളിലും പറയുന്നതായി കാണാം. സമീപകാലം ജീവിച്ച അഹ്ലുസ് സുന്നയുടെ പണ്ഡിതൻ ഷെയ്ഖ് മുഖബിൽ അൽ വാദിഈ റഹിമഹുല്ലാ പറഞ്ഞു, അൽ അംറു സഹലുൻ, നിസ്കാരത്തിൽ ബിസ്മി ഓതുന്ന വിഷയം വിശാലമായ അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു വിഷയമാണ്. അൽ ഇസ്റാറു അസഹ്, ഏറ്റവും നല്ലത് എന്താണ്? പതുക്കെ പറയുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. വൽ ജഹ്റു ഇൻഷാ അല്ലാഹ് ജായിസ്, ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയൽ എന്താണ്? അനുവദനീയമാണ്. ഷെയ്ഖ് മുഖബിൽ റഹിമഹുള്ള പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിൽ ഏറ്റവും നല്ലത് നമ്മൾ ഇമാമായി നിൽക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങുക. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞതുപോലെ നമ്മുടെ പിറകിൽ നിസ്കരിക്കുന്നവരൊക്കെ നമ്മളെ എതിർക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ മനസ്സ് തൽക്കാലം ഒന്ന് സമ്പാദിക്കാൻ അവിടെ ഉറക്കെ പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കാര സാഹചര്യത്തിൽ ഉറക്കെ പറഞ്ഞതായും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കടുംപിടുത്തം കാണിക്കാൻ പാടില്ല, കടുംപിടുത്തം കാണിക്കാൻ പാടില്ല. ഏതെങ്കിലും മസ്ജിദുകളൊക്കെ നമ്മൾ കയറി ചെന്നാൽ അവിടെ ആരെങ്കിലും ഉറക്കെ ഓതിയാൽ ഇത് തെറ്റാണ് പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന വിഷയം തന്നെയാണ്. അടുത്തത് ബറകല്ലാഹു ഫീക്കും, ബിസ്മി ഓതിയതിന് ശേഷം അടുത്ത കാര്യം എന്താണ്? ഫാത്തിഹ ആരംഭിക്കുക. അദ്ദേഹം പറഞ്ഞു, വയഖറഉൽ ഫാത്തിഹ, പിന്നീട് എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കണം. വൽ ഫാത്തിഹത്തു സബ്ഉ ആയത്, ഫാത്തിഹ എത്ര ആയത്താണ്? ഏഴ് ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹ, ഏഴ് ആയത്തുകളാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്താണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. ഇമാം ഇബ്നുൽ മുൻദിർ, ഇമാം ഖുർത്തുബി, ഇമാം നവവി, ഇമാം ഇബ്നു കസീർ, ഇമാം ഷൗഖാനി റഹിമഹുമുള്ള തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫാത്തിഹ ഏഴ് ആയത്താണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള വിഷയം ഈ ഏഴ് ആയത്തിന്റെ തുടക്കം എവിടെ മുതൽ എന്നുള്ളതാണ്. ഏഴ് ആയത്താണ് ഫാത്തിഹ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്തേതാണ്, അവസാനത്തെ ആയത്തേതാണ്, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബാറകല്ലാഹു ഫീക്കും, ഖുർആനിന്റെ ആയത്തുകൾ എണ്ണുന്നതിൽ പണ്ഡിതന്മാർക്ക് പല രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ പല രീതികളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ രണ്ട് എണ്ണത്തിന്റെ രീതികൾ, ഒന്നാമത്തേത് കൂഫക്കാരുടെ രീതിയാണ് അൽ അദ്ദുൽ കൂഫി, രണ്ടാമത്തേത് മദീനക്കാരുടെ രീതിയാണ് അൽ അദ്ദുൽ മദനി. ഈ രണ്ട് രീതികളാണ് ഏറ്റവും പ്രസിദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ എണ്ണുന്നതിന്റെ രീതികൾ. ഈ രണ്ട് രീതി അനുസരിച്ച് ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ആയത്തുകളിലൊന്നും വ്യത്യാസമില്ല, ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അൽ അദ്ദുൽ കൂഫിയിൽ കൂഫക്കാരുടെ എണ്ണം അനുസരിച്ച് ഏകദേശം 22 ആയത്തുകൾ, 22 എണ്ണം അധികരിക്കുന്നുണ്ട്. ആയത്തുകൾക്ക് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ എണ്ണം അധികരിക്കുന്നു. ഏതുപോലെ ഉദാഹരണത്തിന് സൂറത്തു മറിയമിന്റെ തുടക്കം കാഫ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ, ചില അദ് അനുസരിച്ച് ചില എണ്ണം അനുസരിച്ച് ഇത് ഒരായത്താണ്. വേറെ ചിലതനുസരിച്ച് കാഫ യാ ഐൻ സാദ് ഒരായത്താണ്, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ മറ്റൊരായത്താണ്. അപ്പൊ ഇങ്ങനെ എണ്ണത്തിൽ ചില വ്യത്യാസമുണ്ട്, ആയത്തുകളിൽ വ്യത്യാസമില്ല, എണ്ണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തിന്റെ എണ്ണം തുടങ്ങുന്നത് എവിടെ മുതലാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കൂഫക്കാരുടെ രൂപമനുസരിച്ച് അല്ലെങ്കിൽ കൂഫക്കാർ സ്വീകരിക്കുന്ന രീതി അനുസരിച്ച് ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മദീനയിൽ നിന്ന് പ്രിന്റ് ചെയ്യപ്പെടുന്ന കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിനൊക്കെ അച്ചടിക്കപ്പെടുന്ന മുസ്ഹാഫുകൾ നിങ്ങൾ നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് ശേഷം ഒന്ന് എന്ന് കാണാൻ പറ്റും, ഒന്നാമത്തെ ആയത്ത് എന്ന് കാണാൻ പറ്റും. പക്ഷേ ഹിജാസിയുടെ മദീനയുടെ എണ്ണം അനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനല്ല ഒന്നാമത്തെ ആയത്ത്, മറിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ് ഒന്നാമത്തെ ആയതായിട്ട് അവിടെ പരിഗണിക്കുന്നത്. എവിടെയാണ് വ്യത്യാസം വരുന്നത്? ഇന്ന് മദീനയിൽ നിന്ന് അച്ചടിക്കുന്ന കൂഫക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന മുസാഹിഫുകളിൽ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവസാനത്തെ ആയത്ത് ഏതാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അതൊരായത്താണ്, അതൊരായത്താണ്. നേരെ മറിച്ച് ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ആറാമത്തെ ആയത്ത്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഏഴാമത്തെ ആയത്ത്, മനസ്സിലായില്ലേ? ആ രൂപത്തിൽ അതിൽ വ്യത്യാസം വരും. എന്നിരുന്നാലും ഫാത്തിഹ ഏഴ് ആയത്താണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഫാത്തിഹയുടെ തുടക്കത്തിലുള്ള ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണോ അതല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. എന്താണ് അതിന്റെ തെളിവ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുദ്സിയായ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നു. അല്ലാഹു പറഞ്ഞു, ഖസംതു സ്സലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, സൂറത്തുൽ ഫാത്തിഹയെ എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ ഞാൻ രണ്ടായി തിരിച്ചിരിക്കുകയാണ്. അല്ലാഹു പറയാണ്, സൂറത്തുൽ ഫാത്തിഹയെ എന്നെയും എന്റെ അടിമയുടെയും ഇടയിൽ രണ്ടായി ഞാൻ തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യഖൂലുൽ അബ്ദു, സൂറത്തുൽ ഫാത്തിഹ ഓതാൻ വേണ്ടി തുടങ്ങി ഒരു അടിമ പറഞ്ഞാൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ആയത്തായിട്ട് പറഞ്ഞതാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുദ്സിയായ ഹദീസിൽ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണ് ഒന്നാമത്തെ ആയത്തായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം, ഏറ്റവും ശരിയായ അഭിപ്രായം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നുഐമൽ മുജ്മിറിന്റെ സംഭവം, അതിൽ അദ്ദേഹം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു, സുമ്മ ഖറഅ ബിയുമിൽ കിതാബ്, പിന്നീട് ഫാത്തിഹ ഓതി. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൽ പെട്ടതായിരുന്നെങ്കിൽ എന്ന് പറയും, പിന്നീട് അദ്ദേഹം ബിസ്മി കൊണ്ട് ആരംഭിച്ച് ഫാത്തിഹ ഓതി എന്ന് പറയും. അങ്ങനെയല്ല പറഞ്ഞു, ആദ്യം ബിസ്മി ഓതി പിന്നീട് ഫാത്തിഹ ഓതി എന്ന് പറഞ്ഞു. പിന്നീട് ഫാത്തിഹൗദി എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഫാത്തിഹയുടെ തുടക്കം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. ഫാത്തിഹയുടെ തുടക്കം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. ഇനി അടുത്തൊരു വിഷയം, നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന്റെ വിധി എന്താണ്? നിസ്കാരത്തിന്റെ റുക്നാണ്, നിസ്കാരത്തിന്റെ റുക്നാണ്. റുക്ൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അത് ഒഴിവാക്കിയാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാണ്, അല്ലെങ്കിൽ ആ റക്അത്ത് ബാത്തിലാകും സാഹചര്യങ്ങൾ പോലെ. ഫാത്തിഹ ഓതുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത ലിമൻ ലം യഖറാ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ ഓതണം. അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ സലാതൻ, ആരെങ്കിലും ഒരു നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ, ലം യഖറാ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ, ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചാൽ, ഫഹിയ ഖിദാജ് ഫഹിയ ഖിദാജ് ഫഹിയ ഖിദാജ്, ആ നിസ്കാരം പൂർണ്ണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നാണ്, ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നാണ്. മനസ്സിലായോ? അപ്പോൾ ഫാത്തിഹ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം, ഫാത്തിഹ ഓതുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ഓതണം. ചില ആളുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം അങ്ങനെ ഓതിയിട്ട് കാര്യമില്ല. വ്യക്തമായി നമ്മൾ പഠിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ നാടുകളിലുള്ള തുല്ലാബുകളുടെ അരികിൽ, വിദ്യാർത്ഥികളുടെ അരികിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ നാട്ടിലുള്ള മസ്ജിദിലെ ഇമാമിന്റെ അരികിൽ പോയിക്കൊണ്ടെങ്കിലും സൂറത്തുൽ ഫാത്തിഹ വ്യക്തമായി അതിന്റെ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന്റെ അക്ഷരങ്ങൾ നല്ല രൂപത്തിൽ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ ചില ആളുകളൊക്കെ കയറി നമുക്കറിയാം, പ്രശ്നമൊന്നുമില്ല, നല്ല ഒരു ഖാരിയുടെ അരികിൽ പോയി ഓതിയാലാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫാത്തിഹ നമ്മൾ വ്യക്തമായിട്ട് ഓതാൻ വേണ്ടി പരിശ്രമിക്കണം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഫാത്തിഹ എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. നേരത്തെ വായിച്ച ഖുദ്സിയായ ഹദീസിലുള്ളതുപോലെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മെ കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മെ കുറിച്ച് അള്ളാഹു സംസാരിക്കും. അപ്പോൾ അള്ളാഹു നമ്മെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മൾ നല്ല രൂപത്തിൽ പഠിക്കുന്നില്ല എങ്കിൽ എത്ര വലിയ കുറവാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ വ്യക്തമായി നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് നാളെ ആവട്ടെ, അല്ലെങ്കിൽ മറ്റന്നാളെ ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് പ്രായമായില്ലേ, അതൊന്നും നമ്മൾക്ക് ഒരു കാരണമായിട്ട് പറയാൻ പാടില്ല. ഇന്ന് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. പല മാർഗങ്ങളുണ്ട്. ഇനി നമുക്ക് എവിടെയും പോകാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട്, പറ്റുന്നില്ലെങ്കിൽ, പറ്റുമെങ്കിൽ പോയിട്ട് തന്നെ പഠിക്കണം, പറ്റുന്നില്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് യൂട്യൂബിൽ ഏതെങ്കിലും കാര്യകൾ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിന്റെയോ അല്ലെങ്കിൽ അലി അൽ ഹുദൈഫിയുടെയോ ആരുടെയെങ്കിലും ഖിറാഅത്തുകൾ കേട്ടിട്ട് ഫാത്തിഹ ശരിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ ഉച്ചാരണങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ അതിന്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ പഠിക്കുക. ഇതൊന്നും കളിതമാശയായിട്ട് നമ്മൾ കാണാൻ പാടില്ല. ചെറുപ്പത്തിലേ നിസ്കരിക്കുന്നു, ഇപ്പോഴും ഇങ്ങനെ നിസ്കരിക്കുന്നു, അങ്ങനെയുള്ള നിസ്കാരത്തിനെ അല്ല അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആവശ്യം. മറിച്ച് നല്ല രൂപത്തിൽ ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആവശ്യം. അതുകൊണ്ട് ഫാത്തിഹ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുക. ആദ്യമായി നമ്മൾ വ്യക്തമായി ഫാത്തിഹയുടെ അക്ഷരങ്ങളൊക്കെ സ്ഫുടമായി നമ്മൾ പറയാനും പഠിക്കാനും വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പറ്റുന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങൾ നമ്മൾ പഠിക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങളും നമ്മൾ പഠിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിന് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നല്ലൊരു ഗ്രന്ഥമുണ്ട്. അതിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ചില പ്രത്യേകതകളും അതിന്റെ ആശയങ്ങളും ഒക്കെ വിശദീകരിച്ചു. ഇൻഷാഅല്ലാഹ് മറ്റൊരു മജ്ലിസിൽ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ അത് വായിക്കാം. അതുപോലെ തന്നെ ബാറകല്ലാഹു ഫീക്കും, ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓരോരോ ആയത്തുകളിൽ നിർത്തി നിർത്തി ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഓരോരോ ആയത്തുകളിൽ നിർത്തി നിർത്തി ഓതുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തഉ ഖിറാഅതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓതുകൾ മുറിച്ച് മുറിച്ചാണ് ഓതാറുള്ളത്. യഖ്റഉ, അവിടുന്ന് പാരായണം ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ثم യഖിഫ്, പിന്നീട് പ്രവാചകൻ നിർത്തും, പിന്നീട് ഓതും. അർറഹ്മാനിർ റഹീം, വയഖിഫ്, അവിടെ നിർത്തും. ثم യഖ്റഉ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതിയതിനു ശേഷം അവിടെ നിർത്തിക്കൊണ്ടാണ് ഓതാറുള്ളത്. അങ്ങനെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അത് ഉദ്ധരിച്ചതിനു ശേഷം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അന്നഷ്റുഫിൽ ഖറാഅത്തിൽ അഷർ എന്ന ഗ്രന്ഥത്തിൽ ഹദീസുൻ ഹസൻ, അത് സ്വീകരിക്കപ്പെടുന്ന ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആയത്തുകളുടെ അവസാനത്തിൽ നിർത്തി ഓതുക എന്നുള്ളതാണ്. നമ്മൾ സുന്നത്ത് സ്വീകരിക്കുമ്പോഴേക്ക് ചില ആളുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, അതല്ല സുന്നത്ത്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നുള്ളത് റഅസുൽ ആയയിൽ, അതായത് ഓരോരോ ആയത്തിന്റെ അവസാനത്തിൽ നിർത്തി നിർത്തി ഓതുക എന്നുള്ളത്. ഇതൊന്നും നമ്മൾ നിസ്സാരമായി എടുക്കരുത്. പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. അതുകൊണ്ട് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോഴും അതുപോലെ തന്നെ മറ്റു തര സൂറത്തുകൾ ഓതുമ്പോഴും ഓരോരോ സൂറത്തിൽ ഓരോരോ ആയത്തിൽ നിർത്തി നിർത്തി ഓതുക. ഇമാം സുഹറി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അന്ന ഖിറാഅത്ത് നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത് ആയത്തൻ ആയ, പ്രവാചകന്റെ ഖിറാഅത്ത് അവിടുത്തെ ഖുർആൻ പാരായണം ഓരോരോ ആയത്തായിട്ടായിരുന്നു. ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഇമാം സുഹറിയിൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ആയത്തിൽ നിർത്തി നിർത്തി ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിനെ കുറിച്ച് അത് ഫാത്തിഹയിൽപ്പെട്ട ആയത്താണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള വിഷയം. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുകയാണ്, അമ്മൽ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്, ഫഹിയ ആയത്തുൻ ഫീ കിതാബില്ലാ, അത് ഖുർആനിലുള്ള ഒരു ആയത്താണ്, അത് ഖുർആനിലുള്ള ഒരു ആയത്താണ്. വലാകിന്നഹാ ലൈസത് ആയതൻ മിൻ കുല്ലി സൂറ, എല്ലാ സൂറത്തുകളിലും പെട്ട ഒരു ആയത്തല്ല, മറിച്ച് ഖുർആനിലുള്ള ഒരു ആയത്താണ്. എല്ലാ സൂറത്തുകളിലും പെട്ട ഒരു ആയത്തല്ല, മറിച്ച് ഖുർആനിലുള്ള ഹിയ ആയത്തുൻ മുസ്തഖില്ല, ഒരു ആയത്താണ്. യുഅതാ ബിഹാ ഫീ കുല്ലി സൂറത്തിൻ സിവാ സൂറത്ത് ബറാഅ, സൂറത്തു തൗബയുടെ തുടക്കത്തിലല്ലാതെ എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. പക്ഷേ എല്ലാ സൂറത്തുകളിലും പെട്ട ആയത്തല്ല അത്, എല്ലാ സൂറത്തുകളിലും പെട്ട ആയത്തല്ല അത്. അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായം ഭിന്നതയുണ്ട്. നമ്മൾ പറഞ്ഞു അതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല. ഇനി സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ നമ്മളിവിടെ പറഞ്ഞ കാര്യം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവിടെ പറയാണ്, ബസ്മല എന്നുള്ളത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്, ഹിയ ആയതുൻ ഫീ കിതാബില്ലാ, അത് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള ഒരു ആയത്താണ്. വലാകിന്നഹാ ലൈസത് ആയതൻ മിൻ കുല്ലി സൂറ, എല്ലാ സൂറത്തുകളിലും പെട്ട ഒരു ആയത്തല്ല, മറിച്ച് ഒരു സെപ്പറേറ്റ് ആയത്താണ്. ഏത് സൂറത്ത് ഓതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അത് തുടക്കത്തിൽ പറയണമെന്ന് മാത്രം. അതല്ലാതെ എല്ലാ സൂറത്തിന്റെയും പ്രാരംഭത്തിലുള്ള ഒരു ആയത്തായിട്ടല്ല അതിനെ ശറഈ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെയും അഭിപ്രായം. മനസ്സിലായോ? അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്താണെന്ന കാര്യത്തിൽ എന്നില്ല, തർക്കമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അവിടുന്ന് എഴുതപ്പെട്ട എല്ലാ മുസ്ഹഫുകളിലും എന്തുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്. മുഹമ്മദ് അൽ ആഖിബ ശംഖീതി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കഷ്ഫുൽ അമ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, റസ്മുൽ കിതാബി സുന്നതുൻ മുത്തബഅ كما نحى اهل المناح الاربعه لانه اما بامر المصطفى او باجتماع الراشدين الخلفاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമോ അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ നിർദ്ദേശപ്രകാരമോ ആണ് മുസ്ഹഫുകൾ എഴുതപ്പെട്ടത് ആദ്യ കാലഘട്ടത്തിൽ. അന്ന് എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ മുസ്ഹഫുകളിൽ എന്തുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്താണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഫാത്തിഹയിൽ പെട്ടതാണോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയുന്നു, എല്ലാ സൂറത്തിലും പെട്ട ഒരായത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എല്ലാ സൂറത്തുകളിലും പെട്ട ആയത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ ഓതണം, അതിൽ പെട്ട ആയത്താണ്. അതാണ് ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം. വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. എന്തിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക, ഫാത്തിഹയ്ക്ക് മുമ്പായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. فإذا انتهى من الفاتحة فاتحة ودي كينا يقول آمين أبدا انت برأيك آمين برأيك ومعناها أدن أرتم اللهم استجب الله وإي برأني لكنا كارين لكني اترم نلقنا فاتحة عند الله برارتنا يا الله وإنده أعلمتم أبدا مهتم وكي برأني ذن الشيشم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين അള്ളാഹുവിനോടുള്ള റഗ്ബത്തും റഹബത്തും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹു ശരിയായ മാർഗത്തിൽ എന്നെ നീ നയിക്കണം. അതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ എന്ത് പറയുക? ആമീൻ എന്ന് പറയുക, അഥവാ അള്ളാഹു നീ ഈ ദുആക്ക് ഉത്തരം നൽകണം, ഈ ദുആക്ക് നീ ഉത്തരം നൽകണം. അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായി ആമീൻ പറയുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ചില ആളുകൾ മസ്ജിദിൽ ഒരു കൂട്ടമായി എല്ലാവരും പറയുന്നത് കൊണ്ട് നമ്മളും പറയാ എന്ന രൂപത്തിൽ പറയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. മറിച്ച് നമ്മൾ ആമീൻ പറയുന്ന സമയത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്താണ് ചോദിച്ചിരിക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ ഇബ്നു അബി റബാഹ് റഹിമഹുള്ള ചോദിക്കപ്പെട്ടു, അകാന ഇബ്നു സുബൈർ യുഅമ്മിനു അലാ ഇസ്രി ഉമ്മിൽ ഖുർആൻ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതിയതിനു ശേഷം ആമീൻ പറയാറുണ്ടോ എന്ന് ചോദിച്ചു. قال عطاء بن ابي رباح رحمه الله പറഞ്ഞു, نعم അദ്ദേഹം പറയാറുണ്ട്. ويؤمن من وراءه, അദ്ദേഹത്തിന് പിറകിലുള്ള ആളുകൾ ആമീൻ പറയും. وان للمسجد لجج, മസ്ജിദിന് ഒരു ഇളക്കം ഉണ്ടാകാറുണ്ട്. എല്ലാവരും ആമീൻ അത്രയും ശ്രദ്ധയോടെ കൂടി പറയുന്ന കാരണത്താൽ മസ്ജിദിന് ഒരു ഇളക്കം ഉണ്ടാവാറുണ്ട് എന്ന് عطاء بن ابي رباح رحمه الله ഇൽ നിന്ന് عبد الرزاق الصنعاني അദ്ദേഹത്തിന്റെ മുസന്നഫിലും ഇമാം ഇബ്നു ഹസ്മ് അദ്ദേഹത്തിന്റെ മുഹല്ലയിലും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ആമീൻ പറയുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. നമ്മൾ വലിയ കാര്യം അള്ളാഹുവിനോട് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആമീൻ, അള്ളാഹുവേ എന്റെ ദുആക്ക് നീ ഉത്തരം നൽകണം, എന്റെ ദുആക്ക് നീ ഉത്തരം നൽകണം. അതുപോലെ തന്നെ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുള്ള പറയാണ്, അദറത്തു മിഅതൈ നഫ്സിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് 200 ആളുകളെ എനിക്ക് ഈ മസ്ജിദിൽ ലഭിച്ചിട്ടുണ്ട്. ഇദാ ഖാല അൽ ഇമാമു വലല്ലാലീൻ, ഇമാമു വലല്ലാലീൻ എന്ന് പറഞ്ഞാൽ സമിഅതു ലഹും റജ്ജതൻ ബി ആമീൻ, അവർ ആമീൻ എന്ന് ഉറക്കെ പറയാറുള്ളത് കൊണ്ട് പള്ളി ഒന്ന് കുലുങ്ങാറുണ്ടായിരുന്നു എന്ന് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുള്ള പറയണം. അപ്പോൾ 200 സഹാബികൾ, അപ്പോൾ ആമീൻ പറയുന്നതിനെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. മറിച്ച് ആമീൻ പറയുന്ന വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കുക, ആമീൻ പറയുന്ന വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കുക. അതുപോലെ തന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബാറകല്ലാഹു ഫീക്കും, നമ്മൾ ആമീൻ പറയുമ്പോൾ അത് കേവലം ഒരു വ്യക്തി ദുആ ചെയ്ത് നമ്മൾ ആമീൻ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ദുആ സ്വീകരിക്കണം എന്ന് പറയുന്നത് പോലെ മാത്രമല്ല, മറിച്ച് നമ്മളും ദുആ ചെയ്യുന്നവരെ പോലെ തന്നെയാണ്. ഒരു വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തു, അത് കേട്ട് നമ്മൾ ആമീൻ പറയുകയാണെങ്കിൽ അതേ കാര്യം നമ്മളും ദുആ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതല്ലാതെ ആമീൻ പറയുന്നവർ രണ്ടാമത്തെ തട്ടിൽ, ദുആ ചെയ്യുന്നവർ ഒന്നാമത്തെ തട്ടിൽ എന്ന രൂപത്തിലല്ല, അല്ലെങ്കിൽ ആമീൻ പറയുന്നവർക്ക് ദുആ ചെയ്യുന്നവരെക്കാളും സ്ഥാനം കുറവ് എന്നല്ല, മറിച്ച് രണ്ടാളും ദുആ ചെയ്തതുപോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുക. സൂറത്തു യൂനുസിലെ 88 വചനത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പ്രാർത്ഥന അല്ലാഹു പറയുന്നു. അദ്ദേഹം പറഞ്ഞു, വഖാല മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ, അല്ലാഹു എനി ഫിർഔനിനി ഈ ദുനിയാവിൽ ധാരാളം സമ്പാദ്യങ്ങളും ദുനിയാവിന്റെ സുഖങ്ങളും നൽകിയിട്ടുണ്ട്. റബ്ബന ലിയുദില്ലു അൻ സബീലിക, അല്ലാഹുവേ അവന്റെ ആ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അവൻ വഴികേടിലാക്കുകയാണ്. റബ്ബന തുമിസ് അല അംവാലിഹിം, അല്ലാഹു അവന്റെ സമ്പാദ്യം നീ നശിപ്പിക്കണം. വഷ്ദുദ അല ഖുലൂബിഹിം, അവന് നീ പ്രയാസമുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞതിനു ശേഷം അല്ലാഹു പറഞ്ഞു, ഖാല ഖദ് ഉജീബത് ദഅവതുകുമ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ വാസ്തവത്തിൽ ദുആ ചെയ്തത് ആരാണ്? മൂസ അലൈഹിസ്സലാമാണ്. പിന്നെന്താണ് രണ്ടുപേരും? രണ്ടുപേരുടെ ദുആ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇമാം തബരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, ദഅ മൂസ വ അമ്മന ഹാറൂൻ, അവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, മൂസയുടെ കൂടെ ഉണ്ടായിരുന്ന ഹാറൂൻ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ദുആ ചെയ്തതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ദുആ ചെയ്ത് മറ്റൊരു വ്യക്തി ആമീൻ പറയുമ്പോൾ രണ്ടാളും ദുആ ചെയ്യുന്നവർ തന്നെയാണ്, രണ്ടാളും ദുആ ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ ആമീൻ പറയുമ്പോൾ ശ്രദ്ധയോടുകൂടി ഞാൻ അള്ളാഹുവിനോട് ഹിദായത്താണ് ചോദിക്കുന്നത്, അത് വളരെ മഹത്വപ്പെട്ട ഒരു കാര്യമാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി ഹിദായത്ത് ചോദിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ചില ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് പോവെന്താ, എന്നെ അള്ളാഹു മുസ്ലിമാക്കാനാണ്, നമ്മൾ മുസ്ലിമീങ്ങളല്ല, ഇനി എന്ത് ഹിദായത്ത്? അതല്ല, ഹിദായത്ത് എന്ന് പറയുമ്പോൾ എല്ലാ വിഷയത്തിലും നമുക്ക് ഹിദായത്ത് വേണം. അദ്ദിസാലത്തു തബൂക്കിയയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ഹിദായത്ത്, മുസ്ലിം ആവാൻ ഹിദായത്ത് വേണം. മുസ്ലിമായി കഴിഞ്ഞാൽ നല്ല മുസ്ലിമായി ജീവിക്കാൻ ഹിദായത്ത് വേണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം നല്ല രൂപത്തിൽ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് വേണം. എല്ലാ വിഷയത്തിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകണം. ഇവിടെ നമ്മൾ ദർസ് കേൾക്കുന്നു, ഈ ദർസ് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് വേണം. അപ്പോൾ ഹിദായത്ത് ആവശ്യപ്പെടുക എന്നുള്ളത് മുസ്ലിമാവാനുള്ള പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നന്മയിലേക്കുള്ള ചോദ്യമാണ് ഹിദായത്തിനുള്ള തേട്ടം. അതുകൊണ്ട് ആമീൻ പറയുമ്പോൾ ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹു എനിക്ക് ശരിയായ മാർഗം, നിന്നിലേക്ക് എത്തുന്ന മാർഗം, വഴിവെച്ച ആളുകളുടെ മാർഗമല്ല, അതിലേക്ക് നീ എനിക്ക് മാർഗദർശനം നൽകണം. അതാണ് നമ്മൾ ആമീൻ പറയുന്നത്. ആ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ എത്ര മാധുര്യമാണ് നിസ്കാരത്തിന്! അതാണ് നിസ്കാരത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പല ആളുകളും പറയുന്ന ഞാനടക്കം പലപ്പോഴും നിസ്കാരങ്ങൾ ഒരു ചടങ്ങ് പോലെ തീർക്കും. ബാങ്ക് കൊടുത്തു, പള്ളിയിൽ വന്ന് നിസ്കരിച്ചു പോകുന്നു. അതല്ലാതെ നിസ്കരിക്കുമ്പോൾ അതിലൊരു മാധുര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് ഈ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സഹാബത്തിന്റെ കാലഘട്ടം നമ്മൾ വായിച്ചു നോക്കിയാൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ശക്തമായ കാറ്റടിച്ചാൽ, ഇന്ന് പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊക്കെ പല വാർത്താമാധ്യമങ്ങളിലും വായിച്ചിട്ടുണ്ടാകും, ചില സ്ഥലങ്ങളിൽ ചെറിയ ഭൂകമ്പം രേഖപ്പെടുത്തി ആളുകൾ പെട്ടെന്ന് എവിടേക്കാ പോകുന്ന, ബിൽഡിംഗുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. എന്നാൽ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ ശക്തമായ കാറ്റടിച്ച് അവസാന നാൾ സംഭവിക്കുമോ എന്ന് അവർ പേടിച്ച് അലവരും ചെയ്യും, നേരെ മസ്ജിദിൽ പോയി രണ്ടരക്കാഅത്ത് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് നിസ്കാരത്തിലാണ് കൺകുളിർമ ലഭിക്കുക. ഈ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു സമാധാനം, മനസ്സിനുള്ള ആശ്വാസം, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ സഹോദരങ്ങൾ ഈ ആശയങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇതാണ് സഹാബത്തിന്റെ വിജയം. ഇസ്ലാമിന്റെ മാധുര്യം അവർ ആസ്വദിച്ചു, ഇസ്ലാമിന്റെ അന്തസ് അവർ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. ഖുർആൻ ഓതുമ്പോൾ അവരുടെ ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ചാണ്. ഇതുപോലെ ഫാത്തിഹ ഓതുമ്പോഴെങ്കിലും നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എന്നാൽ ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആമീൻ പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഇമാമിന്റെ കൂടെ ആമീൻ പറയാൻ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീന അൽമലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരുടെയെങ്കിലും ഇമാം ആമീൻ പറയുമ്പോൾ മലക്കുകൾ ആമീൻ പറയും. ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇമാമിന് ശേഷമാണോ പറയണെന്നൊക്കെ. ഏറ്റവും ശരിയായ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇമാമിന്റെ കൂടെ ആമീൻ പറയുക. ഇമാം ആമീൻ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ ആമീൻ പറയുക. ഇനി ആമീൻ പറയേണ്ട രൂപങ്ങൾ, അതിൽ പല രൂപങ്ങളും വന്നിട്ടുണ്ട്. പ്രസിദ്ധമായ ചിലത് പറയാം. ഒന്നാമത്തേത് ആമീൻ എന്നുള്ളത് ഹംസയും അലിഫും അതുപോലെ തന്നെ യാവും രണ്ടും രണ്ട് ഹറക്കത്ത് നമ്മൾ നീട്ടുക. അഥവാ ആമീൻ യാക്കും രണ്ട് ഹറക്കത്ത് നീട്ടുക, അതുപോലെ തന്നെ ആദ്യത്തെ ഹംസക്കും രണ്ട് ഹറക്കത്ത് നീട്ടുക. ആ രണ്ട് ഹറക്കത്ത് എന്ന് പറയുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയം, രണ്ട് ഹറഫ് ഉച്ചരിക്കുന്ന സമയം, ആ ആ അത് ആ ആ നമ്മൾ വിരലും മടക്കി നോക്കിയാൽ മതി, ആമീൻ ആ സമയം, അങ്ങനെ ചെറിയ സമയം, അതാണ് ഒരു ഖിറാഅത്തിന്റെ രീതി. അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന രണ്ട് ഹറക്കത്ത് എന്നുള്ളത് ഹഫ്സിന്റെ ഖിറാഅത്തിലാണ്. ഇനി വർഷിന്റെ ചില ഖിറാഅത്തുകൾ അനുസരിച്ച് നാല് ഹറക്കത്തുകൾ വരെ നീട്ടാം. അഥവാ രണ്ടിടത്തും നാല് ഹറക്കത്ത് നീട്ടാം, അല്ലെങ്കിൽ ആറ് ഹറക്കത്ത് വരെയും നീട്ടാം. രണ്ടും അനുവദനീയമാണ്, നാലും അനുവദനീയമാണ്, ആറും അനുവദനീയമാണ്. മനസ്സിലായോ? ഒന്നുകിൽ ആമീൻ രണ്ട് ഹറക്കത്ത്, അല്ലെങ്കിൽ നാല് ആമീൻ, അല്ലെങ്കിൽ ആറ്. ഇത് രണ്ടും ഖിറാഅത്തുകൾ അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. ഇത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ്. ഇമാമായിട്ട് നിസ്കരിക്കുമ്പോഴാണെങ്കിൽ ഇമാം എങ്ങനെയാണോ പറയുന്നത് ആ രൂപത്തിൽ തന്നെ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. ഇമാം എങ്ങനെയാണോ പറയുന്നത് ആ രൂപത്തിൽ തന്നെ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. അടുത്തത് ബറകല്ലാഹു ഫീക്കും, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞു, ثم يقرا بعد ذلك سوره فاتحه ودي ആമീൻ പറഞ്ഞതിനു ശേഷം സൂറത്ത് പാരായണം ചെയ്യുക. യം ബഗി അൻ തകൂൻ, സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ യം ബഗി അൻ തകൂൻ എങ്ങനെയാണ് സൂറത്തുകൾ ഓതാൻ പരിശ്രമിക്കേണ്ടത്? ഫിൽ മഗ്രിബ് ഗാലിബൻ ബിഖിസാരിൽ മുഫസ്സൽ, മഗ്രിബ് നിസ്കാരമാണെങ്കിൽ ചെറിയ മുഫസ്സലുകൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം, ഖുർആനിലെ സൂറത്തുകൾ പണ്ഡിതന്മാർ നാല് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഖുർആനിലെ സൂറത്തുകൾ പണ്ഡിതന്മാരെന്നല്ല, പഴയ കാലഘട്ടം മുതൽ തന്നെ സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ അറിയപ്പെട്ട കാര്യമാണ്, നാല് രൂപത്തിലാണ്. ഒന്നാമത്തേത് അസ്സബ്ഉത് ത്വിവാൽ, നീളമുള്ള സൂറത്തുകൾ, ഖുർആനിന്റെ പ്രാരംഭ ഭാഗത്തുള്ള സൂറത്തുകൾ. അതിനുശേഷം അൽ മിഊൻ, ഏകദേശം നൂറോളം വരുന്ന ആയത്തുകൾ, അല്ലെങ്കിൽ നൂറിലധികം വരുന്ന ചില ആയത്തുകളൊക്കെ അടങ്ങുന്ന സൂറത്തുകൾ. അസ്സബ്ഉത് ത്വിവാൽ, അൽ മിഊൻ, അൽ മസാനി, അഥവാ ഖുർആനിന്റെ മൂന്നാമത്തെ ഭാഗത്ത്, ഖുർആന്റെ നാലായി തിരിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ചില സൂറത്തുകൾ. അഞ്ചാമത്തേത് നാലാമത്തേത് അൽ മുഫസ്സൽ. അൽ മുഫസ്സൽ, മുഫസ്സൽ എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് തുടങ്ങുന്നത് എവിടുന്നാണ് അവസാനിക്കുന്നത്? ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സൂറത്തുൽ ഖാഫ് മുതൽ സൂറത്തു നാസ് വരെ, മുഫസ്സൽ എന്ന് പറഞ്ഞാൽ സൂറത്തു ഖാഫ് മുതൽ സൂറത്തു നാസ് വരെ, അതിനാണ് എന്ത് പറയുക, മുഫസ്സൽ എന്ന് പറയുക. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക, ഖുർആനിന്റെ സൂറത്തുകൾ നാല് തരത്തിലാണ് പണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് അസ്സബ്ഉ ത്വാൽ, രണ്ടാമത്തേത് മിഊൻ, മൂന്നാമത്തേത് അൽ മസാനി, നാലാമത്തേത് മുഫസ്സൽ. ഇതിൽ മുഫസ്സൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഖാഫ് മുതൽ സൂറത്തു നാസ് വരെ, ഖാഫ് മുതൽ സൂറത്തു അന്നാസ് വരെയാണ്. നബി സല്ലല്ലാഹു ഈ മുഫസ്സൽ മൂന്ന് രൂപത്തിലുണ്ട്. ഒന്ന് മുഫസ്സലിൽ തന്നെ നീളമുള്ളത്, രണ്ടാമത്തേത് മുഫസ്സലിൽ ഏകദേശം ഒരു മധ്യരൂപത്തിലുള്ളത്, മൂന്നാമത്തേത് മുഫസ്സലിൽ ചെറുതായത്. അഥവാ സൂറത്തു ഖാഫ് മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകൾ, ഖാഫ് മുതൽ നാസ് വരെയുള്ള സൂറത്തുകളിൽ നീളമുള്ള സൂറത്തുകളുണ്ട്, അധികം നീളമില്ലാത്ത സൂറത്തുകളുണ്ട്, ചെറിയ സൂറത്തുകളുണ്ട്. മനസ്സിലായില്ലേ? ഇതിൽ മഗ്‌രിബ് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖിസാരിൽ മുഫസ്സൽ, ബി ഖിസാരിൽ മുഫസ്സൽ, ചെറിയ സൂറത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക, ചെറിയ സൂറത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. ഖിസാറുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ അധികവും സൂറത്തുൽ ദുഹ മുതൽ താഴോട്ടുള്ളത്, സൂറത്തുൽ ദുഹ മുതൽ താഴോട്ടുള്ള സൂറത്തുകൾ, ചെറിയ ചെറിയ സൂറത്ത്. സൂറത്തുൽ ദുഹ നമുക്കറിയാം, വല്ലുഹ വല്ലൈലി ഇദാ സജ മുതൽ താഴെയുള്ള സൂറത്തുകൾ. വഫിൽ ഫജർ, ഫജർ നിസ്കാരത്തിൽ ബി ത്വാലിൽ മുഫസ്സൽ, നീളമുള്ള ദീർഘമുള്ള സൂറത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. സൂറത്തു ഖാഫ് മുതൽ അമ്മ വരെ, സൂറത്തു ഖാഫ് മുതൽ അമ്മ യതസാഅലൂൻ വരെ. വഫിൽ ബാഖി ബി ഔസാതി, അതല്ലാത്ത നിസ്കാരങ്ങളിൽ, ളുഹ്ർ ആവട്ടെ, അസർ ആവട്ടെ, ഐഷ ആവട്ടെ, ആ നിസ്കാരങ്ങളിൽ ഔസാതിഹി, സൂറത്തു അമ്മ മുതൽ സൂറത്തു ളുഹ വരെയുള്ള സൂറത്തുകൾ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? ഖുർആനിലെ സൂറത്തുകൾ നാല് തരത്തിലാണെന്ന് പറഞ്ഞു. അതിൽ നാലാമത്തേത് മുഫസ്സലാണ്, മുഫസ്സൽ മൂന്ന് രൂപത്തിലാണ്. ഒന്നാമത്തേത് സൂറത്തു ഖാഫ് മുതൽ സൂറത്തു അമ്മ വരെ, അമ്മ മുതൽ സൂറത്തു ളുഹ വരെ, ളുഹ മുതൽ സൂറത്തു നാസ് വരെ. ഇതാണ് മുഫസ്സലിന്റെ മൂന്ന് രൂപങ്ങൾ, മുഫസ്സലിന്റെ മൂന്ന് രൂപങ്ങൾ. ഇങ്ങനെ ഓതാൻ വേണ്ടി പരിശ്രമിക്കുക. എന്നിട്ട് പറയുകയാണ് വല അബ്സ, ഇനി പ്രശ്നമില്ല, ബൽ മിന സുന്ന, സുന്നത്തിൽ പെട്ടതാണ്, അയ്യ ഖറഅൽ ഇൻസാനു അഹ്യാനൻ, ചില സമയങ്ങളിൽ ബിത്വാലിൽ മുഫസ്സൽ. ഇവിടെ ചെറുതോദണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വ്യക്തി ദീർഘമായിട്ട് ഇടക്കൊക്കെ ഓതുകയാണെങ്കിൽ എന്തില്ല, പ്രശ്നമില്ല. ഒരു വ്യക്തി ദീർഘമായി ഓതുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു മഗ്‌രിബിൽ കുറച്ചോദണം എന്ന് പറഞ്ഞു, മഗ്‌രിബ് നിസ്കാരത്തിൽ കുറച്ചോദണം എന്ന് പറഞ്ഞു. ഇനി ഒരു വ്യക്തി ഇടക്കൊക്കെ ദീർഘമായി ഓതി, പ്രശ്നമില്ല. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നിസ്കാരത്തിൽ സൂറത്തു തൂറും സൂറത്തുൽ മുർസലാത്തും പാരായണം ചെയ്തിട്ടുണ്ട്. അത് രണ്ടും വലിയ സൂറത്താണ്. സൂറത്തു തൂറും സൂറത്തുൽ മുർസലാത്തും പാരായണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നിസ്കാരത്തിൽ സൂറത്തുൽ അഅറാഫ് പാരായണം ചെയ്തിട്ടുണ്ട്. അഅറാഫ് എന്നുള്ളത് കുറച്ചുകൂടി വലിയ സൂറത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫർറഖഹ ബിറകഅതൈൻ, രണ്ട് റകഅത്തുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഅറാഫ് പൂർണ്ണമായി പാരായണം ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫ് പൂർണ്ണമായി പാരായണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഒരു ആകെ ചുരുക്കം, നിസ്കാരത്തിൽ എപ്പോഴും ഓതുമ്പോൾ ഫജ്ർ നിസ്കാരത്തിൽ ദീർഘമായി ഓതാൻ വേണ്ടി പരിശ്രമിക്കാം. ഫജ്ർ നിസ്കാരത്തിൽ ദീർഘമായി ഓതാൻ പരിശ്രമിക്കുക. മഗ്‌രിബ് നിസ്കാരത്തിൽ ചെറിയ രൂപത്തിൽ ഓതുക, മഗ്‌രിബ് നിസ്കാരത്തിൽ ചെറിയ രൂപത്തിൽ ഓതുക. മറ്റിതര നിസ്കാരങ്ങളിൽ സാധാരണ ഒരു മിതമായ രൂപത്തിൽ എന്ത് ചെയ്യുക, ഓതുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീയിൽ അധികമായി വന്നിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അധികമായി വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ളുഹർ നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ കുറിച്ച് ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, കാന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫിൽ ളുഹ്രി വൽ അസ്രി ബി വസ്സമാഇ വത്താരിഖി വസ്സമാഇ ദാതിൽ ബുറൂജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റിലും അസ്റിലും വസ്സമാഇ വത്താരിഖ് പോലെയുള്ള സൂറത്തുകളും വസ്സമാഇ ദാതിൽ ബുറൂജ് പോലെയുള്ള സൂറത്തുകളും ഓതാറുണ്ടായിരുന്നു എന്ന് ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം അബൂ ദാവൂദും തിർമിദിയും നസായി മുദ്രിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് മുഖബിൽ ആ ഹദീസ് സഹീഹ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഗ്‌രിബിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ സൂറത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി പാരായണം ചെയ്യാറുള്ളത്. ഐഷ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യത്തിലുള്ള സൂറത്തുകൾ, മിതമായ സൂറത്തുകൾ ഓതും. ഫജ്ർ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി ഓതും. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്, നമുക്ക് സമയം കുറവായതുകൊണ്ട് അത് വായിക്കുന്നില്ല. ഇനി നമുക്ക് ഉപകാരമുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അമലിൽ വരുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ബാറകല്ലാഹു ഫീക്കും, രണ്ട് റക്അത്തിലും ഒരേ സൂറത്ത് ഓതാൻ പറ്റോ? ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ രണ്ട് റക്അത്തിലും ഒരു സൂറത്ത് തന്നെ ഓതുന്നതിന്റെ വിധി എന്താണ്? ചില പണ്ഡിതന്മാർ അത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവില്ല. കറാഹത്താണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവില്ല. മറിച്ച് രണ്ട് റക്അത്തിലും ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ്. രണ്ട് റക്അത്തിലും ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ്. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, അന്നഹു സമിഅ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫിസ്സുബ്ഹി ഇദാ സുൽസിലത്തിൽ അർളു ഫിർ റകഅതൈനി കിൽതൈഹിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ രണ്ട് റകഅത്തിലും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്ത് ഓതിയിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംസുൽ ഹഖ് അൽ അളീം അബാദി റഹിമഹുല്ലാ, ഇന്ത്യയിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു, ഹംലു ഫിഅലിഹി അലൽ മശ്റൂഇയതി ഔല, അത് അനുവദനീയമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തതാണ്. അതാണ് ഏറ്റവും നല്ല ആ ഹദീസിന് നൽകാവുന്ന വ്യാഖ്യാനം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന് സിഫത്തുൽ സ്വലാത്തിൽ പറഞ്ഞു, അല്ലാഹിറു അന്നഹു ഫഅല ദാലിക അംദൻ ലിതശ്രീഅ, അതും അനുവദനീയമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് റക്അത്തിലും ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ്? വ്യത്യസ്ത സൂറത്തുകൾ ഓതലാണ്. പക്ഷെ ഒരു വ്യക്തി രണ്ട് റക്അത്തിൽ ഒരു സൂറത്ത് ഓതിയാൽ അത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്ത് അങ്ങനെ പാരായണം ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം, ഒരു വ്യക്തി നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് റക്അത്തുകളിലാണല്ലോ സ്വാഭാവികമായിട്ട് ഇമാമാണെങ്കിലും പലപ്പോഴും ഓതുക. മൂന്നാമത്തേത് നാലാമത്തേത് ഓതാൻ പറ്റോ ഇല്ല വിഷയം ഇൻഷാല്ലാ പിന്നെ പറയാം. ആദ്യത്തെ രണ്ട് റക്അത്തിൽ സ്വാഭാവികമായി ഒരു വ്യക്തി ഓതുമ്പോൾ ഓരോ റക്അത്തിലും ഒരു സൂറത്ത് പൂർണ്ണമായി ഓതലാണോ നല്ലത്? അതല്ല, ഒരു വലിയ സൂറത്ത് എടുത്തുകൊണ്ട് രണ്ട് റക്അത്തിൽ ഓതലാണോ നല്ലത്? അല്ലെങ്കിൽ രണ്ട് റക്അത്തിലും ഒരു റക്അത്തിൽ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ കുറച്ച് ഭാഗം, രണ്ടാമത്തെ റക്അത്തിൽ മറ്റൊരു സൂറത്തിന്റെ കുറച്ച് ഭാഗം, ഏതാണ് നല്ലത്? ഏറ്റവും നല്ല പ്രവർത്തനം ഒരു റക്അത്തിൽ ഒരു സൂറത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഒരു റക്അത്തിൽ ഒരു സൂറത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അബൂ ഖതാദ റഹിമഹുല്ലാ പറഞ്ഞു, കാന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിർ റക്അതൈനി മിനൽ ളുഹ്രി വൽ അസ്രി ബിഫാതിഹത്തിൽ കിതാബ് വസൂറതൈൻ. ചില റിവായത്തുകളിൽ വസൂറത്തിൻ സൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ അവിടുന്ന് ഫാത്തിഹക്ക് ശേഷം ഓരോരോ സൂറത്തായിട്ടാണ് ഓതാറുള്ളത്. അഥവാ ഒന്നാമത്തെ റക്അത്തിൽ ഒരു സൂറത്ത്, രണ്ടാമത്തെ റക്അത്തിൽ ഒരു സൂറത്ത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹി അതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഫി കുല്ലി റക്അത്തിൻ സൂറ, എല്ലാ റക്അത്തിലും ഒരു സൂറത്ത് ഓതുക, അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. ഇമാം നവവി റഹിമഹുല്ലാഹി പറഞ്ഞു, ഉസ്തുദുല്ല ബിഹി അല അന്ന ഖിറാഅത്ത സൂറത്തി ഔ ഖിറാഅത്ത സൂറത്തിൻ അഫ്ളു മിൻ ഖിറാഅത്ത ഖദ്രിഹ മിൻ തവീല. ദീർഘമുള്ള, ഉദാഹരണത്തിന് ബഖറ പോലുള്ള ഒരു സൂറത്തിൽ നിന്ന് ഒരു പേജ് ഓതുന്നതാണ്, ഒരു ബഖറ പോലുള്ള സൂറത്തിൽ നിന്ന് ഒരു പേജ് ഒരു വ്യക്തി ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു പേജുള്ള സാധാരണ ഒരു സൂറത്ത് ഓതലാണ്. മനസ്സിലായോ? ഒരു സൂറത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും സൂറത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് ഓതുന്നതിനേക്കാളും നല്ലത്. ഇടക്കൊക്കെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അഥവാ രണ്ടര കാഴ്ചയിൽ കൂടി സൂറത്ത് പൂർത്തീകരിക്കുക ഇടക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ടര കാഴ്ചയിലായി സൂറത്തുൽ ബഖറ ഓതിയതായി ഇമാം തഹാവിയും ഇമാം ബൈഹഖിയും ഉദ്ധരിക്കുന്നതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ രണ്ട് റകഅത്തിലായി ഓതിയതായി ഇമാം തഹാവിയും ബൈഹഖിയും ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതിയതായും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പതിവായി അത് ജീവിതത്തിൽ ചെയ്യാതിരിക്കലാണ് നല്ലത്. എല്ലാ പ്രാവശ്യവും ഇമാമ് നിൽക്കുന്ന വ്യക്തി ഒരു സൂറത്ത് രണ്ട് റക്അത്തിലായി പൂർത്തീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോരോ റക്അത്തിൽ ഓരോരോ സൂറത്ത് ഓതുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ് ഖിറാഅത്തു സൂറത്തി കാമില, സൂറത്ത് പൂർണ്ണമായി ഓതുക എന്നുള്ളത്. വറുബ്ബമാ ഖറഅഹ ഫി റക്അത്തിൻ, ഇടക്കൊക്കെ രണ്ട് റക്അത്തിൽ ഓതുന്നതിൽ തെറ്റില്ല, ഇടക്കൊക്കെ രണ്ട് റക്അത്ത് ഓതുന്നതിൽ തെറ്റില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു. അത് അനുവദനീയമാണ്, പക്ഷെ ഏറ്റവും നല്ലത് ഓരോ സൂറത്തായി പൂർത്തീകരിക്കലാണ്. അവസാനത്തൊരു വിഷയം അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഒരു റക്അത്തിൽ ഒന്നിലധികം സൂറത്ത് ഓതാൻ പറ്റോ? ഫാത്തിഹ ഓതി, അതിനുശേഷം നമ്മളൊരു സൂറത്ത് ഓതി, സ്വാഭാവികമായി ഇമാം റുക്കുഅയിലേക്ക് പോയില്ല എന്ന് സങ്കല്പിക്കുക, ളുഹ്ർ നിസ്കാരത്തിൽ അല്ലെങ്കിൽ അസ്ർ നിസ്കാരത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം സൂറത്ത് ഓതുന്നതിന്റെ വിധി എന്താണ്? ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു അധ്യായം കൊണ്ടുവന്നതിൽ പറഞ്ഞു, ബാബുൽ ജംഇ ബൈന സൂറത്തൈൻ, ഒരു റക്അത്തിൽ രണ്ട് സൂറത്ത് ഓതൽ അനുവദനീയമാണ്. രണ്ട് സൂറത്ത് ഓതൽ അനുവദനീയമാണ്. അംറു ബിൻ മുറ റഹിമഹുല്ലാ പറഞ്ഞു, സമിഅതു അബാ വാഇൽ യഖൂൽ, അബൂ വാഇൽ റഹിമഹുല്ലാ പറയുന്നത് ഞാൻ കേട്ടു, ജാ റജുലുൻ ഇല ബിൻ മസ്ഊദ്, ഒരു വ്യക്തി അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഖറഅത്തുൽ മുഫസ്സല ലൈലത ഫീ റകഅ സൂറത്തു ഖാഫ് മുതൽ സൂറത്തുൻ നാസ് വരെ ഒരു റകഅത്തിൽ ഞാൻ ഓതി സൂറത്തു ഖാഫ് മുതൽ സൂറത്തുൻ നാസ് വരെ ഒരു റകഅത്തിൽ ഞാൻ ഓതി ഫഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു ലഖദ് അറഫ്തു നളായിറ അല്ലതി കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറുനു അല്ലെങ്കിൽ യഖറീനു ബൈനഹുൻ സൂറതൈനി ഫീ കുല്ലി റകഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റകഅത്തുകൾ എല്ലാ സൂറത്തിലും ഓതാറുള്ളത് എല്ലാ റകഅത്തിലും ഓതാറുള്ളത് എനിക്കറിയാം എന്ന് ആര് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അതുകൊണ്ട് ഒരു വ്യക്തി ഒരു റകഅത്തിൽ ഒന്നിലധികം സൂറത്തുകൾ ഓതുന്നതിൽ തെറ്റില്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് ഇമാം ബുഖാരി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവിൽപ്പെട്ടതാണ് പ്രവാചകനെ കുറിച്ച് പറയാണ് കാന നബിയ്യു യജ്മഉ ഫിർ റകഅത്തിൽ വാഹിദതി അഹ്യാനൻ ബൈന സൂറതൈനി ഔ അക്സർ ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റകഅത്തിൽ രണ്ടോ അതിലധികമോ സൂറത്തുകൾ ഓതാറുണ്ട് രണ്ടോ അതിലധികമോ സൂറത്തുകൾ ഓതാറുണ്ട് അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്താണ് രണ്ട് റകഅത്തിൽ ഒരു സൂറത്ത് ഓതൽ അനുവദനീയമാണ് അതുപോലെ തന്നെ ഒരു റകഅത്തിൽ തന്നെ ഒന്നിലധികം സൂറത്തുകൾ ഓതുക എന്നുള്ളതും അനുവദിക്കപ്പെടുന്ന കാര്യമാണ് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന വിഷയമാണ് ഇനിയും വേറെ ചില വിഷയങ്ങളുണ്ട് നിസ്കരിക്കുമ്പോൾ ആയത്തുകൾ ആവർത്തിക്കുന്ന വിഷയം അതുപോലെ തന്നെ മൂന്നാമത്തെ റകഅത്തിലും നാലാമത്തെ റകഅത്തിലും സൂറത്തുകൾ ഓതുന്ന വിഷയം അതൊക്കെ നമുക്ക് ഇൻഷാഅല്ലാഹ് അടുത്ത ദർസിൽ പറയാം ഈ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ നല്ല രൂപത്തിൽ മുറാജഅ ചെയ്യുക അതിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അസ്കാറുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമായി നമ്മൾ ദിക്റുകൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ദിക്റുകൾ ചൊല്ലുമ്പോഴും ഫാത്തിഹ ഓതുമ്പോഴും ഒക്കെ അതിൽ അക്ഷരപ്പിഴവുകൾ വരാതെ വ്യക്തമായി ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധത്തിൽ അതിനുവേണ്ടി ഒരു സമയം മാറ്റിവെച്ചുകൊണ്ടാണെങ്കിൽ നമ്മൾ പഠിക്കാനും അത് വ്യക്തതയോടുകൂടി ചെയ്യാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും അത് നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും അള്ളാഹുവിനോട് തൗഫീഖ് ചോദിക്കുക നമ്മൾ എത്ര പഠിച്ചാലും അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലായെങ്കിൽ നമുക്കതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയില്ല നമ്മുടെ കഴിവും ബുദ്ധിയൊന്നും ഒന്നുമല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് റബ്ബിൽ വരമേൽപ്പിച്ച് നല്ല രൂപത്തിൽ പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.